യോഹന്നാൻ അധ്യായം 20. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരി മറിയ കല്ലറയുടെ സമീപം വന്ന് വാതിൽക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി അവരോട്,
അവർ കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, എവിടെ വെച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ
എന്ന് പറഞ്ഞു. പത്രോസും മറ്റേ ശിഷ്യനും കല്ലറിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. രണ്ടുപേരും ഒരുമിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി കല്ലറയുടെ അടുത്ത് ആദ്യമെത്തി. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി, ലിനൻ കച്ചകൾ കിടക്കുന്നത് കണ്ടു, എന്നാൽ ഉള്ളിൽ കടന്നില്ല. അയാളുടെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയുടെ അകത്ത് കടന്നു. കച്ചകളും യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന വസ്ത്രവും അയാൾ കണ്ടു. ശിരോവസ്ത്രം മടക്കി കച്ചകളിൽ നിന്ന് മാറ്റിയാണ് വെച്ചിരുന്നത്. കല്ലറയുടെ അടുത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തിയെന്നു. അയാൾ കണ്ട് വിശ്വസിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് തിരുവെഴുത്ത് അപ്പോഴും അവർ ഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ശിഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരയുന്നതിനിടയിൽ കുനിഞ്ഞ് കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കി. യേശുവിന്റെ ശരീരം വച്ചിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ തലയ്ക്കലും കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട്,
സ്ത്രീയെ, നീ എന്തിനു കരയുന്നു
എന്ന് ചോദിച്ചു.
അവർ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു,
അവൾ പറഞ്ഞു.
എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ.
അത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അറിഞ്ഞില്ല.
സ്ത്രീയേ, നീ എന്തിനു കരയുന്നു? ആരെയാണ് അന്വേഷിക്കുന്നത്?
യേശു ചോദിച്ചു. അത് തോട്ടക്കാരനായിരിക്കുമെന്ന് കരുതി അവൾ പറഞ്ഞു,
യജമാനനെ, അങ്ങ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തരിക, ഞാൻ ചെന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം.
യേശു അവളെ
മറിയേ
എന്ന് വിളിച്ചു. അവൾ അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞ് അരാമ്യ ഭാഷയിൽ
പ്രഭുനേ
എന്ന് ഉറക്കെ വിളിച്ചു. ഗുരു എന്നാണ് അതിനർത്ഥം. യേശു അവളോട് പറഞ്ഞു,
എന്നെ പിടിക്കരുത്, എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ല. എന്റെ സഹോദരന്മാരുടെ അടുത്തു ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറയുക.
മഗ്ദലക്കാരി മറിയ
ഞാൻ കർത്താവിനെ കണ്ടിരിക്കുന്നു
എന്ന വാർത്തയുമായി ശിഷ്യന്മാരുടെ അടുത്തെത്തി. അവിടുന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ അവരോട് പറഞ്ഞു. ആഴ്ചയുടെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദരെ പേടിച്ച് കഥകടച്ച് അകത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട്
നിങ്ങൾക്ക് സമാധാനം
എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിനു ശേഷം അവിടുന്ന് തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് പറഞ്ഞു,
നിങ്ങൾക്കു സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവരുടെ മേൽ ഊതി,
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവ ക്ഷമിക്കപ്പെടാതിരിക്കും
എന്ന് പറഞ്ഞു. യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനും ദിദിമോസ് എന്നു പേരുള്ളവനുമായ തോമസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അയാളോട്,
ഞങ്ങൾ കർത്താവിനെ കണ്ടു
എന്ന് പറഞ്ഞപ്പോൾ അയാൾ,
ഞാൻ അദ്ദേഹത്തിന്റെ കൈകളിലെ ആണിപ്പാടുകൾ കാണുകയും ആണിപ്പഴുതുകളിലും പാർശ്വത്തിലും കൈവച്ചു നോക്കുകയും ചെയ്തിട്ടല്ലാതെ ഇത് വിശ്വസിക്കുകയില്ല
എന്ന് പറഞ്ഞു. 8 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ തോമാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. കതകുകൾ പൂട്ടിയിരുന്നെങ്കിലും യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്
നിങ്ങൾക്കു സമാധാനം
എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് തോമാസിനോട്,
നിന്റെ വിരൽ ഇവിടെ ഇടുക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക
എന്ന് പറഞ്ഞു. തോമാസ് അദ്ദേഹത്തോട്,
എന്റെ കർത്താവും എന്റെ ദൈവവുമേ
എന്ന് പറഞ്ഞു. അപ്പോൾ യേശു,
നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ
എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങളും തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ യേശു പ്രവർത്തിച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ ജീവൻ പ്രാപിക്കേണ്ടതിനുമായി ഇവ എഴുതപ്പെട്ടിരിക്കുന്നു.